2019 ഫെബ്രുവരി 8 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ കോവളം സതീഷ്കുമാർ തയ്യാറാക്കിയ പരമ്പരയുടെ മൂന്നാം ഭാഗം എന്നെ തല്ലേണ്ട. നേതാവാണെങ്കിൽ ബസ് ഏത് റൂട്ടിലും ഓടും. സംഭവം ഈ അടുത്ത കാലത്താണ്. കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സൂപ്പർ എക്സ്പ്രസ് ബസ് സർവീസ് തുടങ്ങി. എന്നും രാവിലെ 6:30 പുറപ്പെടും. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഡിപ്പോകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുണ്ടായിരുന്ന രണ്ടു വീതം സൂപ്പർ എക്സ്പ്രസ് സർവീസുകൾ അതിനു മുമ്പ് തന്നെ റദ്ദു ചെയ്തിരുന്നു. അത് പുനഃസ്ഥാപിക്കാതെയാണ് ഷെഡ്യൂൾ പുനഃക്രമീകരണം എന്ന പേരിൽ കോതമംഗലത്ത് നിന്ന് പുതിയ സൂപ്പർ എക്സ്പ്രസിന്റെ തുടക്കം. അതിന്റെ ഗുട്ടൻസ് പിന്നീടാണ് പാട്ടായത്. ഒരു പ്രമുഖ യൂണിയൻ നേതാവിന് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്നും പോകാനുള്ള സൌകര്യത്തിനാണത്രേ ഈ സർവീസ്. KSRTCയുടെ ഡ്യൂട്ടി പരിഷ്കാരങ്ങളൊക്കെ അശാസ്ത്രീയമെന്ന് മാത്രം വിശേഷിപ്പിച്ച് ശീലിച്ചുപോയ നേതാവാണ് ഇദ്ദേഹം എന്നത് മറ്റൊരു കൗതുകം. KSRTCക്ക് ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന സർവീസുകളാണ് ബംഗളൂരുവിലേക്കുള്ളത്. മുൻ MDയുടെ മകൻ കർണാടകയിലെ കോളേജിൽ പഠിക്കുന്ന കാലം. മകന് കോളേജിൽ പോകാൻ സൌകര്യത്തിന് ബംഗളൂരു സർവീസുകളിൽ ഒന്ന് 20 കിലോമീറ്റർ അധികം ഓടി കോളേജ് വഴിയാണ് കുറച്ചുനാൾ സർവീസ് നടത്തിയത്. കോർപ്പറേഷനെ മുതലെടുക്കുന്നവർ യൂണിയൻ നേതാക്കൾ മാത്രമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തം. 14 ജില്ലകൾ മാത്രമുള്ള കൊച്ചു കേരളത്തിന് എന്തിനാണ് 93 KSRTC ഡിപ്പോകൾ? ചോദിച്ചത് KSRTCയെ കുറിച്ച് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രൊഫസർ സുശീൽ ഖന്നയാണ്. ഇതിൽ 35 ഡിപ്പോകൾ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനായി മാത്രം ഉപയോഗിക്കുന്നവയാണ്. 50 താഴെ സർവീസുകളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്തരം ഡിപ്പോകളെയും വർക്ക്ഷോപ്പുകളെയും യോജിപ്പിച്ചാൽ മാത്രം പ്രതിവർഷം കോർപ്പറേഷന് 219.24 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും സുശീൽ ഖന്ന കണ്ടെത്തി. പുതുതായി ഒരു ഡിപ്പോ തുടങ്ങുമ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് അതോടെ ആ നാട്ടിലെ യാത്രാക്ലേശം തീരുമെന്നാണ്. എന്നാൽ മിക്കപ്പോഴും പുതിയൊരു സർവീസ് പോലും തുടങ്ങാറില്ല. തുടങ്ങുന്ന സർവീസുകൾ ഏതെങ്കിലും പഴയ സർവീസിന് പകരമായിരിക്കും. നേരത്തെയുണ്ടായിരുന്ന ബസ്സുകൾ തന്നെ ഡിപ്പോയിൽ ഒന്ന് കയറിയിറങ്ങിപ്പോകും. അത്ര തന്നെ നേട്ടം ജീവനക്കാർക്കാണ്. കുറേയേറെ പ്രമോഷൻ തസ്തികകൾ സൃഷ്ടിക്കപ്പെടും. 38 ഡിപ്പോകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് 45 ബസ്സുകൾ വീതം മാത്രമാണ്. ആ ഡിപ്പോകളിലെ ജീവനക്കാരുടെ കണക്കിങ്ങനെ: 1 ATO, 2 കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, 3 സ്റ്റേഷൻ മാസ്റ്റർ, 2 സൂപ്രണ്ട്, 19 മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, 4 സെക്യൂരിറ്റി, 1 ADE, 2 ചാർജ്മാൻ, 27 മെക്കാനിക്കുകൾ, 17 വർക്ക്ഷോപ്പ് ജീവനക്കാർ, 124 വീതം കണ്ടക്ടർമാരും ഡ്രൈവർമാരും. ഇങ്ങനെയുള്ള ഡിപ്പോയെ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനായി മാത്രം മാറ്റുമ്പോൾ കണ്ടക്ടർ ഡ്രൈവർ എണ്ണം കുറയില്ല. മിനിസ്റ്റീരിയൽ സ്റ്റാഫ് 3 പേർ മാത്രം മതി. ATOയും ഇൻസ്പെക്ടർമാരും ഒന്നും വേണ്ട. 2 സ്റ്റേഷൻ മാസ്റ്ററും, 3 സെക്യൂരിറ്റിക്കാരും, 18 മെക്കാനിക്കുകളും മതി. ശമ്പളമിനത്തിൽ പ്രതിമാസ ലാഭം 32.13 ലക്ഷം രൂപ. പക്ഷേ കോർപ്പറേഷന് ലാഭം കിട്ടുന്ന ഇത്തരം ഏർപ്പാടുകൾക്കൊക്കെ ഇടംകോലിടുന്നത് യൂണിയൻകാരാണ്. CMD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരി മാറിയതിന് പിന്നാലെ KSRTCയിൽ തൊഴിലാളി സംഘടനകൾ പണപ്പിരിവ് ഉഷാറാക്കി തുടങ്ങി. തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ തന്നെ മാസവരി യൂണിയൻകാർ പിരിച്ചെടുക്കുകയാണ്. അതിനുള്ള സംവിധാനം ബാങ്കുകൾ വഴി സെറ്റപ്പാക്കിയിട്ടുണ്ട്. നിർബന്ധിത പിരിവിനെതിരെ ജീവനക്കാരിൽ നിന്ന് പരാതിയുണ്ടായതിനെ തുടർന്ന് തച്ചങ്കരി ബാങ്ക് അധികൃതരുമായി സംസാരിക്കുകയും അനുവാദമില്ലാതെ പണം ഈടാക്കുന്ന പരിപാടി നിർത്തിവയ്പ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പണം പിരിച്ചെടുക്കുന്നതിന്റെ പ്രയോജനം യൂണിയനുകളുടെ തലപ്പത്തുള്ളവർക്ക് വരെയുണ്ട്. 8,500 താൽക്കാലിക ജീവനക്കാരിൽ നിന്ന് പ്രതിമാസം മാസവരിയായും മറ്റും തൊഴിലാളി സംഘടനകൾ കൈക്കലാക്കുന്നത് 10 ലക്ഷം രൂപ. 650 രൂപയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം. എന്നാൽ താൽക്കാലിക ജീവനക്കാർക്ക് KSRTC നൽകുന്നത് 480 രൂപ. ഇതിൽ നിന്നാണ് സംഘടനകൾ കൈയിട്ട് വാരുന്നത്. ഡിപ്പോകളിലെ ഡ്യൂട്ടി വിഭജനത്തിലും താൽക്കാലിക ജീവനക്കാരെ മിക്കപ്പോഴും അടിമപ്പണിക്കാരായിട്ടാണ് കാണുന്നത്. വലിയ അധ്വാനമൊന്നും വേണ്ടാത്ത ഡ്യൂട്ടികൾ സ്ഥിരം ജീവനക്കാർക്കുള്ളതാണ്. അത്തരം ഡ്യൂട്ടികളെ അലുവ ഡ്യൂട്ടികൾ എന്നാണ് വിളിക്കുന്നത്. കണ്ടക്ടറും ഡ്രൈവറും കൊതുകുകടിയും കൊണ്ട് വല്ലയിടത്തും കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന സ്റ്റേ ഡ്യൂട്ടികളും അസമയത്ത് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടികളും താൽക്കാലികർക്കാരെ ഏൽപ്പിക്കും. തിരക്കുള്ള സമയത്തെ സ്പെഷ്യൽ ഡ്യൂട്ടികളും ചെയ്യണം. താൽക്കാലിക ജീവനക്കാരന് ഡ്യൂട്ടിക്കിടെ അപകടമരണം സംഭവിച്ചാൽ ലഭിക്കുക ആകെ 10,000 രൂപ മാത്രം. മറ്റ് ആനുകൂല്യങ്ങൾക്കൊന്നും അർഹതയുമില്ല. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടപ്പോൾ അംഗീകൃത തൊഴിലാളി സംഘടന നേതാക്കൾ പ്രത്യക്ഷ സമരത്തിനൊന്നും മുതിർന്നില്ല. റിസർവേഷൻ കൌണ്ടർ കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നതിനെതിരെ മിന്നൽ പണിമുടക്ക് നടത്തിയവർ തങ്ങൾ പെരുവഴിയിലായിട്ടും രംഗത്തിറങ്ങാതായപ്പോൾ പിരിവിന്റെ കണക്ക് പുറത്തുവിടുമെന്ന് ജോലി നഷ്ടപ്പെട്ടവർ പറഞ്ഞു. ആ വിരട്ടൽ ഏറ്റു. ഇപ്പോൾ എംപാനൽ സമരപ്പന്തലിൽ ഇടയ്ക്കെങ്കിലും സംഘടനാ നേതാക്കൾ എത്തുന്നുണ്ട്. തങ്ങളുടെ സംഘടനകൾ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നതെന്നാണ് സമരം ചെയ്യുന്ന എംപാനലുകാർ പറയുന്നത്. എന്നാൽ സമരവേദിയിൽ പ്രസംഗിക്കാനെത്തിയ ഒരു നേതാവിന് അതിഷ്ടപ്പെട്ടില്ല. മാധ്യമപ്രവർത്തകർ നുണ പ്രചരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു.